പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്, പ്രിയരെ, മുള്ളുകൾക്കിടയിലെ ചെറുനാരകം എന്ന ഈ ദൈവരാജ്യ പ്രഘോഷണത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി, അന്ത്യകാല ഒരുക്കത്തിനായി ദൈവം മനുഷ്യരെ സഹായിക്കുകയാണ് ശുശ്രൂഷയിലൂടെ ചെയ്യുന്നത്. കർത്താവ് യേശു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷമാണ് ഇതിലൂടെ നിങ്ങൾ അറിയുന്നത്. ആ ദൈവരാജ്യ സുവിശേഷം അവകാശമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം മനുഷ്യരെ ഒരുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 24:14 വാക്യമാണ് ഇതിന്റെ കീ വാക്യം. ആ വാക്യം വായിച്ച് നമുക്ക് ശുശ്രൂഷയിലേക്ക് കടക്കാം.
രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും.
പ്രിയ സഹോദരങ്ങളെ, ബൈബിളിലെ ഒരു വാക്യമാണിത്. യുഗം ഷിഫ്റ്റ് ആകുന്നതിന് മുമ്പ് രാജത്വത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികളെയും അറിയിക്കുന്ന വിശുദ്ധ ബൈബിളിൽ യേശു ക്രിസ്തു നേരിട്ട് പറഞ്ഞിരിക്കുന്നു. എന്താണ് രാജ്യത്ത് സുവിശേഷം? മനുഷ്യനെ എന്തിനാണോ സൃഷ്ടിച്ചത്, അത് തന്നെ രാജ്യത്ത് സുവിശേഷം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരാലയമായി, ദേവാലയമായി സൃഷ്ടിച്ചത്. ആ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിന് വസിക്കുവാൻ ഒരു പ്രത്യേക സ്പേസ് ദൈവം ഒരുക്കിയിരിക്കുന്നു. അത് മനുഷ്യൻ്റെ ആത്മാവിലാണ്. മനുഷ്യന് വസിക്കുവാനുള്ള പ്രത്യേക സ്ഥലം മനുഷ്യൻ്റെ ദേഹിയാണ്. ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഭൂമിയെ വാഴുവാൻ തക്കാണ് ഉപകരണം എന്നുള്ള രീതിയിൽ ഇതാ നമ്മളുടെ നമ്മളൊന്ന് ഉപയോഗിക്കുന്ന ശരീരവും ദൈവം ഒരുക്കി. എന്നാൽ മനുഷ്യൻ പാപത്തിൽ വീണ് ആ ദൈവ സാന്നിധ്യം അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ആത്മാവിൽ നിന്ന് സെപ്പറേറ്റ് ആയി, അവന്റെ തേജസ് നഷ്ടപ്പെട്ടു. തുടർന്ന് അവൻ ആ ദൈവം വെച്ച ആ ഗോഡ് സിസ്റ്റത്തിൽ ജീവിക്കേണ്ടതിന് പകരം, ഗോഡ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾ മുമ്പത്തെ എപ്പിസോഡ് കേൾക്കുക. ഡിവൈൻ റെവലേഷൻ ദൈവം അകത്ത് നിന്ന് മനുഷ്യനോട് കൽപ്പിക്കും, അത് അവന്റെ ഹൃദയത്തിൽ തെളിയും, അത് അവൻ വാ തുറന്ന് വിളിച്ചു പറയും, കൈകൊണ്ട് ചെയ്യും. അങ്ങനെ ദൈവ ഇഷ്ടം ആ ദൈവം ഉണ്ടാക്കി കൊടുത്ത ശരീരത്തിലൂടെ മനുഷ്യൻ ഭൂമിയിൽ ചെയ്യും. എന്നാൽ ആ സിസ്റ്റത്തിൽ നിന്ന് മനുഷ്യൻ അന്യപ്പെട്ടു. എന്നാൽ യേശുക്രിസ്തു ഇവിടെ ഭൂമിയിൽ വന്നിട്ട് ജീവിച്ചത് അതേ സിസ്റ്റത്തിലാണ്, അതേ ഗോഡ് സിസ്റ്റത്തിലാണ്. യേശു പറയുന്നു, എനിക്ക് സ്വയമൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ആദം സ്കൂളിൽ പോയിട്ടില്ലാത്തതുപോലെ യേശു സ്കൂളിൽ പോയിട്ടില്ല. അതുകൊണ്ടാണ് യഹൂദന്മാർ പറയുന്നത്, ഇതാ വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ എങ്ങനെ ശാസ്ത്രം അറിയുന്നു? അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ആ ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഹൃദയത്തിൽ കൊടുത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ല, എൻ്റെ പിതാവ് എന്നിൽ വസിച്ച് ഇതാ എന്നിലൂടെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ പിതാവ് ചെയ്ത് കാണിക്കുന്നതാണ് ഞാൻ നിങ്ങളെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്, അല്ലാതെ എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഇതാണ് ദൈവപുത്രന്മാരുടെ പ്രവർത്തന രീതി. ഇതിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുപോവുകയാണ് യേശു ക്രിസ്തു ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഇതൊന്നും മനസ്സിലാകാതെ ഇന്ന് ലോകത്തിൽ ആ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ നമ്മൾ ഈ ഭാഗം ചിന്തിച്ചു, ആ ഗോഡ് സിസ്റ്റത്തിൽ നിന്ന് പാപം ചെയ്ത നമ്മൾ തുടർന്ന് ഓൾഡ് സിസ്റ്റത്തിലേക്ക്, അതാണ് നമ്മൾ ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറയുന്നില്ലേ, ഓൾഡ് ടെസ്റ്റ്മെന്റ്. പലരും ചിന്ത എന്ന് പറയുന്നത് ഇത് മുഴുവൻ ഈ പഴയ ഇത് പുതിയ നിയമം തുടങ്ങുന്ന 27 പുസ്തകം തുടങ്ങുന്നതിന് മുമ്പ് മുഴുവൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ അത് ടൈറ്റിലും കൊടുത്തേക്കണ അങ്ങനെയാണ്. എന്നാൽ ഇത് മുഴുവനും ആ ഓൾഡ് ടെസ്റ്റ്മെന്റ് അല്ല, ഓൾഡ് ടെസ്റ്റ് ഓൾഡ് കവണന്റ് എന്നാണ് പേര്. എന്നാൽ ഇതിന്റെ തുടക്കത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നതൊക്കെ അത് ഫൗണ്ടേഷനാണ്. ആ വീണതിന് ശേഷമുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ആ ഓൾഡ് കവണന്റുമായുള്ള ബന്ധത്തിലാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ അതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ സ്ഥിരമായ ഫൗണ്ടേഷനാണ്. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ കാലം ഇന്ന കാലം വരെ ഉള്ളെന്ന് പറയുമ്പോൾ പലരും പറയുന്ന പഴയ നിയമത്തിന്റെ കാലം ഇതാ ഇന്ന കാലം വരെ ഉള്ളു, അങ്ങനെയല്ല. ആ ലോയുടെ കാര്യം, അതായത് കഴിഞ്ഞ സന്ദേശം നമ്മൾ കേട്ടു, പാപിക്ക് കൊടുത്തതാണ് ന്യായപ്രമാണം, അല്ലാണ്ട് നീതിമാനല്ല അത്. നീതിമാനല്ല അത്, പാപിക്ക് കൊടുത്തതാ. പക്ഷെ അതിനു മുമ്പ് ഇവൻ പാപിയല്ലായിരുന്നു, അവന് അന്നൊരു പ്രമാണം ഉണ്ടായിരുന്നു, അതാണ് ആത്മാവിന്റെ പ്രമാണം, ഗോഡ് സിസ്റ്റം. ആ ഗോഡ് സിസ്റ്റത്തിൽ നിന്നാണ് ഓൾഡ് സിസ്റ്റം ന്യായപ്രമാണത്തിലേക്ക് മാറിയത്. കഴിഞ്ഞ സന്ദേശത്തില് നമ്മൾ കേട്ടു, ന്യായപ്രമാണം നീതിമാനല്ല, അത് പാപിക്കാണ്. അതുകൊണ്ട് ന്യായോചിതമായി ഉപയോഗിച്ചാൽ അത് നല്ലത്. അത് എന്തുകൊണ്ടാണ് ന്യായോചിതമായി ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞത് എന്ന് നമുക്ക് ചിന്തിക്കാം. ആ വാക്യത്തിലേക്ക് വീണ്ടും കടന്നു വരാം. 1 Timothy 1 അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം.
ന്യായപ്രമാണമോ നീതിമാനല്ല.
ന്യായപ്രമാണം ആർക്കല്ല, നീതിമാനല്ല. ഇത് ആദ്യം തന്നെ മനസ്സിലാക്കിക്കോണം, പലർക്കും ഇത് അറിയത്തില്ല. നേരത്തെ എനിക്കും ഇത് അറിയത്തില്ലായിരുന്നു. ന്യായപ്രമാണം നീതിമാന് അല്ല. അപ്പൊ നമ്മളൊരു നീതിമാനാണെങ്കിൽ നമുക്ക് എല്ലാ ന്യായപ്രമാണം, നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം നീതിമാൻ പാപത്തെ സെൻസ് ചെയ്യും, അവന് സുബോധമുണ്ട്. അവന് എന്റെ അപ്പൻ ദൈവമാണെന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, എന്റെ സഹോദരൻ ഇതാണ്, എന്റെ സഹോദരി ഇതാണ് എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇവരെയൊക്കെ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ന്യായപ്രമാണം നീതിമാനല്ല, പിന്നെ ആർക്കാണ്?
അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കൊലപാതകർ, ദുർനടപ്പുകാർ, പുരുഷ മൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ബോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായ മറ്റു ഏതിനും അത്രേ വെച്ചിരിക്കുന്നു.
പത്യോപദേശത്തിന് വിപരീതമായ മറ്റേതിനും അത്രേ വെച്ചിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ നമുക്ക് ന്യായപ്രമാണം വേണം. ശ്രദ്ധിച്ചേ, ഇങ്ങനെ ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ നമുക്ക് ന്യായപ്രമാണം വേണം. എന്നിട്ട് പറയാണ്, എന്ന് ഗ്രഹിച്ചുകൊണ്ട്, അവിടെ എഴുതിയിരിക്കുകയാണ്, ഒന്ന് വായിച്ചേ.
എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു.
അപ്പൊ എന്ന് ഗ്രഹിച്ചുകൊണ്ട് ഇത് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഈ ഒരു അറിവ് ആദ്യം തന്നെ നമുക്ക് വേണം. ന്യായപ്രമാണം ആർക്കല്ല? നീതിമാനല്ല, പാപിക്കാണ്. എന്നിട്ട് ആ പാപത്തിന്റെ ഒരു ലിസ്റ്റ് അങ്ങ് പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ, ഇതാ അനുസരണം കെട്ടവനാണ് ഞാനെങ്കിൽ, ഞാൻ അധർമ്മിയാണ്, ഞാൻ അഭക്തനാണ്, ഞാൻ പാപിയാണ്, ഞാൻ അശുദ്ധനാണ്, ഇതാ ഞാൻ അബാഹ്യനാണ്, ഇതാ ഞാൻ പിതാവിനെ കുറ്റം പറയുന്നതാണ്, മാതാവിനെ തിന്മ പറയുന്നതാണ്, ഞാനൊരു കൊലപാതകനാണ്, ഞാനൊരു ദുർനടപ്പുകാരനാണ്, തിന്മയിൽ നടക്കുന്ന ഒരു തെറ്റായ സെക്സിലേക്കൊക്കെ ഓടിപ്പോകുന്ന ഒരു വ്യക്തിയാണ്, ഇതാ പല പല ഇതാ ബോഷ്കു പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ, തിന്മ പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എനിക്ക് വേണ്ടിയാണ് ന്യായപ്രമാണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഉപയോഗിച്ചോളണം. എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിച്ചോളണം. മനസ്സിലായോ? ചില കോട്ടുകൾ, ആ കോട്ട് തണുപ്പുള്ള രാജ്യത്തിൽ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിയാൽ, ചൂടുള്ള സമയത്ത് ഗൾഫിലെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഇതാ തണുപ്പ്, ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആ ഉടുപ്പ് ആരും ഇടത്തില്ല. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നാം പ്രവർത്തിക്കണം. ഇതാണ് അതിന്റെ അർത്ഥം. ഇതാ ഞാൻ തിന്മ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ന്യായപ്രമാണം നല്ലതാണ്. അപ്പോ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഓൾഡ് സിസ്റ്റത്തെ കുറിച്ചാണ്. മൂന്ന് സിസ്റ്റമാണ്: ഗോഡ് സിസ്റ്റം, ഓൾഡ് സിസ്റ്റം, പിന്നെ അടുത്തതിലേക്ക് വരുമ്പോൾ വേൾഡ് സിസ്റ്റം. ഗോഡ് സിസ്റ്റം, ഓൾഡ് സിസ്റ്റം, വേൾഡ് സിസ്റ്റം. അപ്പോ ആ ഗോഡ് സിസ്റ്റമാണ് ആത്മാവിന്റെ പ്രമാണം. ഇതാ ആ ഓൾഡ് സിസ്റ്റമാണ് മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണം. ഇനി വേൾഡ് സിസ്റ്റമാണ്, ഇതാ ദൈവത്തിന്റെ ഈ രണ്ട് സിസ്റ്റത്തെയും കൗണ്ടർ ചെയ്യാൻ തക്കവണ്ണം, അതിന് എതിര് നിൽക്കുവാൻ തക്കവണ്ണം പിശാച് മനുഷ്യനിലൂടെ ഡെവലപ്പ് ചെയ്ത സിസ്റ്റമാണ് വേൾഡ് സിസ്റ്റം. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ലോകത്തെയോ അതിനുള്ളതിനെയോ നീ സ്നേഹിക്കരുത്, ഈ ലോകത്തിന് നീ അനുരൂപം ആകരുത്. നമുക്ക് അങ്ങോട്ടേക്ക് വരാം. അതിനു മുമ്പ് ഇതാ ഈ ന്യായപ്രമാണം, ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ ഇങ്ങനെയുള്ള മനുഷ്യർക്കാണ്, പാപികളായ മനുഷ്യർക്കാണ്. പാപികളായ മനുഷ്യർക്ക് എന്തിനു വേണ്ടിയാണ്? ഗലാത്യലേഖനം 3-ാം അതിന്റെ 19-ാം വാക്യം:
എന്നാൽ ന്യായപ്രമാണം എന്തിനു? അത്യുത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതുമത്രേ.
അപ്പൊ ന്യായപ്രമാണത്തെ കുറിച്ച്, മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണത്തെ കുറിച്ച് പറയുകയാണ്. അത് ആർക്കാണ്? പാപികൾക്കാണ് അല്ലേ. വാഗ്ദത ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാണ്. ഈ മനുഷ്യർ പാപം ചെയ്യുന്നത് മുഖേനയാണ് അത് കൂട്ടിച്ചേർത്തത്. അപ്പോൾ അത് കൂട്ടിച്ചേർത്ത ഒരു സംഭവമാണ്. മനുഷ്യർ പാപം ചെയ്യുന്നത് കൊണ്ട് ന്യായപ്രമാണം കൂട്ടിച്ചേർത്തതാണ്. അപ്പോ നീതിമാനായ ഒരു വ്യക്തിക്ക് ഈ മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ന്യായപ്രമാണം എവിടം വരെ മതി? വാഗ്ദത്ത സന്തതിയായ യേശുക്രിസ്തു വരുന്നത് വരെ മതി. അത് കഴിഞ്ഞാലോ യേശുക്രിസ്തു ഇവരുടെ പാപങ്ങൾക്ക് വേണ്ടി എല്ലാം പരിഹാരം ചെയ്ത് ഇവരെ നീതിമാന്മാരായി പ്രഖ്യാപിക്കും പുതിയ സൃഷ്ടിയിൽ. അത് കഴിഞ്ഞിട്ട് ഇവരോട് പറയും, മടങ്ങി വാ, ഇനി നീ ദൈവിഷ്ടം ചെയ്യാൻ പറയും. നീതിമാൻ ദൈവിഷ്ടം ചെയ്യണം, പാപി ന്യായപ്രമാണം അനുസരിച്ച് പാപം ചെയ്യാതിരിക്കാൻ നോക്കണം. എന്നാൽ ആ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച നീതിമാനെ പിന്നെ അവന്റെ പരിപാടി ദൈവിഷ്ടം ചെയ്യലാണ്. ദൈവിഷ്ടം ചെയ്യൽ, അതിലേക്ക് അവൻ മടങ്ങി വരികയാണ് ചെയ്യേണ്ടത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലായില്ല എങ്കിൽ ശ്രദ്ധിച്ചേ, നമ്മളെയൊക്കെ നാട്ടിലെ COVID-19 എന്ന് പറയുന്ന ആ പാൻഡമിക് മഹാമാരി കടന്നു. ഈ മഹാമാരി വന്നപ്പോൾ എല്ലാ രാജ്യങ്ങളും ഗവൺമെന്റിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ശരിയല്ലേ? അത് വരുന്നതിന് തൊട്ട് മുമ്പ് ഗവൺമെന്റ് ഇഷ്ടം ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ ഇഷ്ടം ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കമ്പനികളും വർക്ക് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നു, ഇഷ്ടം ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അവരെ ആ പാൻഡമിക് എഫക്ട് ചെയ്തിട്ടില്ല. പക്ഷേ ആ പാൻഡമിക് COVID-19 ജനത്തെ എഫക്ട് ചെയ്യുവാൻ തുടങ്ങിയപ്പോ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് രാജ്യത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന പരിപാടിയൊക്കെ ലോക്ക്ഡൌൺ ചെയ്തു, കമ്പനികൾ ലോക്ക്ഡൌൺ ചെയ്തു. പിന്നെ ഉടനെ തന്നെ മാസ്ക്, ഗ്ലൗസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മനുഷ്യനിലേക്ക് കൊണ്ടുവന്നു. ആ മാസ്കും ഗ്ലൗസും ആണ് ഈ ന്യായപ്രമാണം. മനസ്സിലാകുന്നുണ്ടോ? ഇനി നീ സൂക്ഷിച്ചു കൊള്ളണം, ഇനി നീ സൂക്ഷിച്ചു കൊള്ളണം. ഇതാ ഇവിടെ രോഗം പടർന്നുകൊണ്ടിരിക്കുകയാണ്, നിനക്ക് ആ രോഗം വരരുത്. നിനക്ക് വന്നവനാണെങ്കിൽ ഇതാ നീ ആ രോഗം മറ്റുള്ളവർക്ക് പടർത്താതിരിക്കാൻ തക്കവണ്ണം നീ ഇതാ ഒരു ഐസൊലേഷനിൽ ജീവിച്ചു കൊള്ളണം. നീ വായിൽ ഇതാ ആ മാസ്ക് ധരിക്കണം, കയ്യിൽ ഗ്ലൗസ് ധരിക്കണം, വലിയ ഒരു ഉടുപ്പ് ഇതാ നീ ധരിച്ച്, എസ്പെഷ്യലി മെഡിക്കൽ ടീമൊക്കെ ആണെങ്കിൽ ആ ഒരു പ്രത്യേക തരം ഉടുപ്പെല്ലാം ധരിച്ചു വേണം നീ പുറത്തേക്ക് ഇറങ്ങാൻ. പുതിയ പുതിയ നിയമങ്ങൾ കടന്നു വരികയാണ്. ഇത് തന്നെയാണ് ന്യായപ്രമാണം, ഇത് തന്നെയാണ് ന്യായപ്രമാണം. മനസ്സിലാകുന്നുണ്ടോ? ഇനി ആ രോഗമില്ല, എല്ലാം ക്ലിയർ ആയെങ്കിലോ ഈ മാസ്കിന്റെ ആവശ്യമില്ല, ഗ്ലൗസിന്റെ ആവശ്യമില്ല, ഈ ഒറ്റയെടുപ്പിന്റെയും ഇങ്ങനെയുള്ള യാതൊരു ഐസൊലേഷന്റെ ആവശ്യമില്ല. വീണ്ടും ഇതാ എല്ലാം ക്ലിയറായി, കമ്പനികളൊക്കെ തുറന്നു, ഇപ്പോ ഗവൺമെന്റ് ഇഷ്ടം ചെയ്യാൻ തുടങ്ങി. ശ്രദ്ധിച്ചേ? അപ്പോ ഈ രോഗമില്ല എങ്കിൽ, ഈ വിഷയം ഇല്ല എങ്കിൽ ജനം ഗവൺമെന്റ് ഇഷ്ടം ചെയ്യുകയാണ്. ഇതേപോലെ തന്നെ ഇതാ മനുഷ്യൻ നീതിയിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ന്യായപ്രമാണത്തിന്റെ ആവശ്യമില്ല. അത് ഇവൻ പാപിയാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മാസ്ക് പോലെയാണ്, ഗ്ലൗസ് പോലെയാണ്. തുടർന്ന് അവന് ദൈവിഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് കഴിയും. അപ്പൊ ഇവിടെ പറയുന്നൊരു കാര്യം, ന്യായപ്രമാണം എന്തിനെ? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാണ്. ലംഘനങ്ങൾ നിമിത്തം മനുഷ്യൻ്റെ ഉള്ളിൽ നിറച്ച് ലംഘനമാണ്. ഇതുകൊണ്ടാണ് കർത്താവായ യേശു മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മനുഷ്യനെ അശുദ്ധമാക്കുന്നത് പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നതല്ല, അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതാണ്. കാരണം കൈ കഴുകാതെ ശിഷ്യന്മാർ ഭക്ഷിച്ചു എന്നുള്ളതാണ് വിഷയം. വായിച്ചാട്ടെ 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ.
അനന്തരം യെരൂശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നു, നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്തു? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു.
ശ്രദ്ധിച്ചേ, പൂർവികന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നു, ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ യേശു അവരോട് മറുപടി പറഞ്ഞത്?
അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്തു?
മനുഷ്യന്റെ സമ്പ്രദായം കൊണ്ട് ദൈവവചനത്തെ ലംഘിക്കുക, അതാണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്, ഇന്നും അത് നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അതിലേക്ക് അധികം പോകുന്നില്ല. ഇവിടെ ദൈവത്തിന്റെ വചനം അതിന്റെ 11-ാം വാക്യം കർത്താവ് പറയുന്ന കാര്യം ശ്രദ്ധിക്കാം.
മനുഷ്യനു അശുദ്ധി വരുത്തുന്നത് വായിക്കകത്തു ചെല്ലുന്നത് അല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു.
ശ്രദ്ധിച്ചാട്ടെ, പലപ്പോഴും മനുഷ്യനെ അശുദ്ധമാക്കുന്നത് എന്തെന്ന് അറിയാതെ മനുഷ്യരിയ്ക്കുകയാണ്. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് വായുടെ അകത്തേക്ക് പോകുന്നതല്ല, അത് ശരീരത്തെ എഫക്ട് ചെയ്യുള്ളൂ. യഥാർത്ഥത്തിൽ ശരീരമല്ല മനുഷ്യൻ, ദേഹിയാണ് മനുഷ്യൻ. അതിന്റെ എഫക്ട് ശരീരത്തിലേക്ക് വരുന്നേ ഉള്ളൂ. ഇവിടെ ദൈവത്തിന്റെ വചനം പറഞ്ഞ് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് മനുഷ്യനെ അശുദ്ധം ആക്കുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാൽ പ്രിയ സഹോദരങ്ങളെ, നല്ലൊരു പങ്ക് രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വിമുക്തി നേടാം. നാവിനെ ഒന്ന് സൂക്ഷിച്ചാൽ മതി, നാവിനെ ഒന്ന് സൂക്ഷിച്ചാൽ മതി. ഹൃദയം നിറഞ്ഞു കവി എന്നാണ് അതരത്തിലൂടെ കടന്നു വരുന്നത്. അനാവശ്യ കാര്യങ്ങളൊന്നും എടുക്കരുത്. നമുക്ക് ഈ നാവിനെ തന്നത്, ഡിവൈൻ ഇമ്പാർട്ടേഷൻ ദൈവം തരുന്നത് നമ്മൾ വിളിച്ചു പറയാൻ വേണ്ടിയാ, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടിയാ. അപ്പോൾ ഒരേ വായിൽ നിന്ന് നല്ലതും കയ്പും വരുന്നത് യോഗ്യമല്ല. അപ്പോൾ നമ്മൾ നമ്മളെത്തൊന്ന് ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ വചനം പറയുകയാണ്. തുടർന്ന് അവിടെ കർത്താവ് പറയുന്നൊരു കാര്യം, ഇത് ശിഷ്യന്മാർ ഇത് ഞങ്ങൾക്ക് തെളിയിച്ച് തരണമെന്ന് പറഞ്ഞ് ഇതാ പറയുമ്പോൾ അതിന്റെ 15-ാം വാക്യം കർത്താവ് അവരോട് പറയുന്നൊരു കാര്യം ഇതാ അതിന്റെ 15-ാം വാക്യം വായിച്ച്.
പത്രോസ് അവനോട്, ആ ഉപമ ഞങ്ങൾക്ക് തെളിയിച്ച് തരണം എന്ന് പറഞ്ഞു.
ആ ഉപമ ഞങ്ങൾക്ക് തെളിയിച്ച് തരണം എന്ന് പറഞ്ഞു. അപ്പോ യേശു അവരോട് പറയുന്ന കാര്യം ശ്രദ്ധിച്ചേ.
അതിനു അവൻ പറഞ്ഞത്, നിങ്ങളും ഇന്നുവരെ ബോധമില്ലാത്തവരും.
അതിന്റെ അർത്ഥം യേശുവിന്റെ ചിന്തയില് മറ്റുള്ളവർക്ക് ബോധമില്ല, നിങ്ങൾ എന്റെ കൂടെ നിന്നിട്ട് ഇന്നും ബോധമില്ലാത്തവരാണോ എന്നാണ് ചോദ്യം. ഇനി യേശു ക്രിസ്തു പറയുന്ന ആ പ്രിൻസിപ്പിൾ ശ്രദ്ധിച്ചാട്ടെ.
വായിക്കകത്ത് കടക്കുന്നതുമെല്ലാം വയറ്റിൽ ചെന്നിട്ടു മരപ്പുരയിൽ പോകുന്നു എന്ന് ഗ്രഹിക്കുന്നില്ലയോ? വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കും.
വായിൽ നിന്ന് പുറപ്പെടുന്നു, ഹൃദയത്തിൽ നിന്ന് വരുന്നു. ഒരാളുടെ കൂടെ ഒരല്പം നേരം നിന്നാൽ മതി അയാളെ ആരാണെന്ന് അറിയാനായിട്ട് പറ്റും. കാരണം അറിയാതെ തന്നെ എത്രയൊക്കെ ശ്രമിച്ചാലും ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ഇതാ ആ വ്യക്തിയുടെ ചിന്ത പുറത്തു വരും. അപ്പൊ തന്നെ മനസ്സിലാവും ഈ വ്യക്തി ആരാണെന്ന്. കർത്താവ് പറയുന്നു വായിൽ നിന്ന് പുറപ്പെടുന്നു, ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. വളരെ ശ്രദ്ധിച്ചോളണം. അതിന് താഴേക്ക്
എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു.
അപ്പോ ശ്രദ്ധിച്ച്, ഇതെല്ലാം ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. അവൻ ഇങ്ങനെ ഈ ദുശ്ചിന്തയും കൊലപാതകവും വ്യഭിചാരവും പരസംഗവും മോഷണവും കള്ളസാക്ഷ്യവും ദൂഷണവും ഒക്കെ ഹൃദയത്തിലുള്ള മനുഷ്യനാണ് എന്ത് വേണ്ടത്? സിസ്റ്റം നമ്പർ ടു, ഓൾഡ് സിസ്റ്റം വേണ്ടത്. ഓൾഡ് സിസ്റ്റം, അതാണ് ന്യായപ്രമാണം. അത് പാപിക്കാണ്. കാരണം ഈ ഹൃദയത്തിലുള്ളതൊന്നും വെളിയിൽ പോകരുത്. അപ്പോ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ന്യായപ്രമാണം ഒരു അണക്കെട്ടിന് തുല്യമാണ്. ഈ ഹൃദയത്തിലുള്ള സാധനങ്ങൾ വെളിയിലേക്ക് വരാതിരിക്കാൻ തക്കവണ്ണം ഒരണ കെട്ടിയിരിക്കുകയാണ് ഈ ന്യായപ്രമാണം കൊണ്ട്, അല്ലെങ്കിൽ ഈ 10 കൽപ്പന ഇതുമായിട്ട് ബന്ധപ്പെട്ടതും കൊണ്ട് ഒരണ കെട്ടിയിരിക്കുക. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇതാ നിങ്ങൾക്ക് കാണാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ കാര്യം എന്ന് പറയുന്നത് ഇതാ ഒരു അണ കെട്ടിയിരിക്കുന്നതുണ്ടോ? ഡാം കെട്ടിയിരിക്കുക. ഈ ഡാം എന്തിനാ കെട്ടിയിരിക്കുന്നത്? ഈ കാണുന്ന വെള്ളം ചാടി പുറത്തേക്ക് വരാതിരിക്കാൻ കെട്ടിയിരിക്കുക. ഈ കാണുന്ന വെള്ളമാണ് നമ്മൾ കമ്പയർ ചെയ്യുക നമ്മുടെ ഹൃദയത്തിലെ ഇതേപോലെയുള്ള ചിന്തകൾ, ദുശ്ചിന്തകൾ, തിന്മകൾ, വ്യഭിചാരം, കൊലപാതകം, ഇതൊക്കെ അകത്ത് കിടക്കുക. എല്ലാത്തിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഈ സംഭവം, എല്ലാത്തിന്റെ ഉള്ളിലുണ്ട്. അപ്പോ ഇത് ഇതിന്റെ പേരാണ് ലോ ലെസ്നെസ്. ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന അനുഭവമാണ് ലോ ലെസ്നെസ്. നിയമമില്ലാത്ത അവസ്ഥ. അന്ത്യകാലത്ത് ലോ ലെസ്നെസ് വെളിപ്പെടും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നിയമമില്ലാത്ത അവസ്ഥ, ആന്റി ക്രൈസ്റ്റിന്റെ മറ്റൊരു പേരാണ് ലോലെസ് വൺ, നിയമമില്ലാത്തവൻ. ഈ ദൈവത്തിന്റെ നിയമമില്ലാത്തവനാണ് അവൻ. ഈ അണ ഒന്നും, ഈ കെട്ട് അണക്കെട്ടൊന്നുമില്ല. ഈ അണ കെട്ടിയിരിക്കുന്നുണ്ടോ? കോൺക്രീറ്റ് കൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് കെട്ടിയിരിക്കുന്നുണ്ടോ? ഈ കെട്ടിയിരിക്കുന്ന കെട്ടാണ് ന്യായപ്രമാണത്തിന് തുല്യം. ഈ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഈ അകൃത്യങ്ങളൊന്നും വെളിയിൽ വരാതെ തടയുവാൻ തക്കവണ്ണം മനുഷ്യനെ അനുസരിക്കുന്നവനെങ്കിൽ തടയുവാൻ തക്കവണ്ണം ഒരു പരിധി വരെ സാധിക്കും. ഒരു പരിധി വരെ എങ്കിലും. പലപ്പോഴും നമ്മൾ കേട്ടിട്ടില്ലേ അണക്കെട്ട് അവിടെ ലീക്കായി ഇവിടെ ലീക്കായി എന്നൊക്കെ പറയുന്നത് പോലെ, അങ്ങനെ ലീക്കാകുന്ന സംഭവങ്ങളാണ് പാപത്തിലേക്ക് നയിക്കുന്നത്. ദാവീദിനെയൊക്കെ പാപത്തിലേക്ക് നയിച്ചത് ഇതാ ഇതൊക്കെ ലീക്കാകുന്ന സമയത്താണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്നാ അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് സാധിക്കാഞ്ഞതിനെ സാധിപ്പാൻ, ഈ അണക്കെട്ടിനും സാധിക്കാഞ്ഞതിനെ സാധിപ്പാൻ എന്നുള്ള രീതിയിൽ പറയുന്നത് പോലെയാണ്. ഇതാ തുടർന്ന് ദൈവത്തനായ ക്രിസ്തു വന്ന് കാൽവരി ക്രൂശിൽ മരിച്ച് നമ്മളെ ഓരോരുത്തരെയും നീതിമാന്മാരാക്കി, തന്റെ അനുസരണത്തിലൂടെ നമ്മളെ നീതിമാന്മാരാക്കി മാറ്റിയത്. ഇതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 3:19 നമ്മൾ വായിച്ചില്ലേ, അവിടെ പറയുന്നുണ്ട് ഈ അണക്കെട്ട് അല്ലെങ്കിൽ ഈ ന്യായപ്രമാണം എന്നുവരെയാണ്. വായിച്ചാട്ടെ.
എന്നാൽ ന്യായപ്രമാണം എന്തിനു? വാക്തിത്വം ലഭിച്ച സന്തതി വരുവോളം.
അപ്പൊ എവിടം വരെ ഉള്ളു? ശരിക്കും യേശുക്രിസ്തു വന്ന് കാൽവരി ക്രൂശിൽ യാഗമാകുന്ന പോയിന്റ് വരെ മതി ഇത്. എന്നാൽ ഇന്നും ഇത് അറിയാതെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. കാരണം മനുഷ്യൻ നീതിയിൽ വളരുന്നില്ല, ദൈവരാജ്യ സുവിശേഷം അവൈലബിൾ അല്ല. യേശുവിന്റെ നാമത്തെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യേശു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം പറയുന്നില്ല. അങ്ങനെ പറയുന്ന ദൈവദാസന്മാർക്കായി ദൈവത്തിന് സ്തോത്രം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുകൊണ്ടാണ് ലൂക്കോസ് 16:16 പറഞ്ഞത് ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം സ്നാപക യോഹന്നാൻ വരെയുള്ളൂ. അന്നു മുതൽ കാലം മാറി, ദൈവരാജ്യം പ്രസംഗിച്ച് തുടങ്ങി. വായിച്ചാട്ടെ.
ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു.
അപ്പൊ അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. ഹല്ലേലൂയ. അപ്പോ അന്ന് മുതൽ കാലം മാറി. ദൈവരാജ്യം എന്താണ്? ഗോഡ് സിസ്റ്റം. നേരത്തെ ഉൽപ്പത്തിയിൽ ഉണ്ടായിരുന്ന സിസ്റ്റം ഉണ്ടല്ലേ, ആദത്തിന്റെ ആദത്തിന് ഡിവൈൻ റവലേഷൻ കൊടുത്തിട്ട് ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഓഫ് റെവലേഷൻ കൊടുത്തിട്ട് ആത്മാവിന്റെ നിയമത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരികയാണ്. എന്നാൽ ഇത് മനസ്സിലാകാതെ ജനം ഇതിലേക്ക് വരുന്നില്ല. ജനം ഇന്ന് ന്യായപ്രമാണം തന്നെ നിൽക്കുകയാണ്, ന്യായപ്രമാണത്തിൽ തന്നെ നിൽക്കുകയാണ്. അവരോട് പറയുന്നു അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ആ പ്രമാണത്തിൽ തന്നെ നിൽക്കുകയാണ്. ആ പ്രമാണത്തിൽ നിൽക്കുമ്പോൾ ആ ന്യായപ്രമാണം നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ മനസ്സിലാക്കിക്കൊള്ളണം ഇന്ന് കർത്താവ് എന്നെ പുതിയ സൃഷ്ടിയാക്കി, ഞാനൊരു നീതിമാനാണ്. ആദ്യത്തിലുള്ള പഴയവനാണ് പാപി, അവൻ്റെ ഉള്ളിലാണ് തിന്മ നിറഞ്ഞ സ്വഭാവം, അവൻ്റെ ഉള്ളിലാണ് കല്ലായുള്ള ഹൃദയം. എന്നാൽ പുതിയ സൃഷ്ടിയിൽ മാംസളമായ ഹൃദയമാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പഴയ സൃഷ്ടിയിൽ നിന്ന് പുതിയ സൃഷ്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ശുശ്രൂഷ ഉണ്ട്. ആ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു വരണം. അവിടെയാണ് നമ്മുടെ ജയം. പഴയ സൃഷ്ടി നമ്മളെ പരാജയത്തിലേക്ക് കൊണ്ടുപോകും. ആ പുതിയ സൃഷ്ടിയിലേക്ക് നമ്മൾ കടന്നു വരുവാനായിട്ട് ഇടയാകണം. അപ്പോൾ ഇത് ഈ ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുന്നു, ഇറ്റ്സ് എ ഷാഡോ. എന്തിൻ്റെ ഷാഡോ? ഇതാ ഒറിജിനലിൻ്റെ ഷാഡോയാണ് ഈ ന്യായപ്രമാണം. അതായത് യേശു ക്രിസ്തു വരുന്നത് വരെ മതിയല്ലോ. ആ യേശു വരുന്നു കഴിഞ്ഞാൽ ഈ ഷാഡോയുടെ ആവശ്യമില്ല. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതാ നിങ്ങൾക്ക് ഒരു ഷാഡോ കാണാം, ഒരു ഷാഡോ, ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ നടന്നു വരികയാണ്. ആ മനുഷ്യൻ നടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുറത്ത് പുറകിലൊരു ലൈറ്റ് ഉണ്ട്. ആദ്യം വരുന്നത് ആ മനുഷ്യനല്ല, ആദ്യം വരുന്നത് ആ ഷാഡോയാണ്, ആ നിഴലാണ് വരുന്നത്. കണ്ടോ, നിഴലാദ്യം വരികയാണ്. അപ്പോ ഇതാ, എന്നാൽ നിഴലിന്റെ പുറകിലെ ആ ഒറിജിനൽ, അതിനെയാണ് ട്രൂത്ത് എന്ന് പറയുന്നത്. ഇതാ അതിന് പുറകെ വരുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ ഈ ഷാഡോ ആണ് മോശയിലൂടെ കൊടുത്ത ന്യായ പ്രമാണങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് ഇതാ ഹെബ്രായ ലേഖനം 1:10 അതിൻ്റെ 1 കടന്നു വരുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ന്യായപ്രമാണം സാക്ഷാലുള്ള കാര്യമല്ല, അത് വരുവാനുള്ളതിന്റെ നിഴലത്രെ. വായിച്ചേ,
ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട്.
ശ്രദ്ധിച്ചേ, ന്യായപ്രമാണം വരുവാനുള്ള നന്മകൾ. കണ്ടോ, ഒരാൾ പുറകിൽ വരുന്നുണ്ട്, ആ വരുന്ന സത്യം അതാണ് ക്രിസ്തു, അതിന്റെ നിഴലാണ്, അല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ രൂപം അല്ല. വരുവാനുള്ള നന്മ അതാരാണ്? വാഗ്ദത്ത ലഭിച്ച സന്തതി വരുവോളം, യേശു ക്രിസ്തു വരുവോളം, അത്രയും മതി ന്യായപ്രമാണത്തിന്റെ കാര്യം. പിന്നെ അതാണ് ഈ വ്യക്തികളെ സൂക്ഷിക്കാനുള്ള, കുഞ്ഞുങ്ങളെ സൂക്ഷിക്കാനുള്ള ഒരു ബേബി സിറ്റിംഗ്, ശിശുപാലകൻ എന്ന് കേട്ടിട്ടില്ലേ? അത്രയും ഉള്ളൂ ഈ ഷാഡോയുടെ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ജോലി. അത് കഴിഞ്ഞാൽ ആ ശിശുപാലകന് അമ്മ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ അമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത് പോലെ സൃഷ്ടാവായ ദൈവം മനുഷ്യ ശരീരം ധരിച്ച് ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. ആ ദൈവത്തിന്റെ കയ്യിലേക്ക്, ആ ക്രിസ്തുവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച്, ക്രിസ്തുവിനെ അനുഗമിച്ച് ആ ദൈവത്തിന്റെ ആ ഒറിജിനൽ രൂപമായ ദൈവം ആത്മാവാണ്, അതിലേക്ക് ക്രിസ്തു നമ്മളെ കൊണ്ട് എത്തിച്ചു ചേർക്കുവാനായിട്ട് ഇടയാകും. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം കൊളോസ്യലേഖനം 2:16-17 വായിച്ചു.
അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്.
ആരും നിങ്ങളെ വിധിക്കരുത്. ഇതൊക്കെ ഇതാ പെരുന്നാള്, വാവ്, ശബത്ത് ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒരു നിയമമായിട്ട് കൊടുത്തിരുന്നു. ഇതൊക്കെ ഒരു നിഴലാണ്, ഇതൊക്കെ ഒരു നിഴലാണ്. ഇത് സംബന്ധിച്ച് ആരും നിങ്ങളെ വിധിക്കരുത്. താഴേക്ക്,
ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ.
ഇവ വരുവാനിരുന്നവയുടെ നിഴലത്ര. എന്താണ് വരുവാനിരുന്നത്? ആ ബോഡി എന്താണ്? ശരീരം എന്താണ്? താഴേക്ക്,
ദേഹം എന്നതോ?
ദേഹം എന്നതോ
ക്രിസ്തുവിനുള്ളത്.
ദേഹം എന്നതോ ക്രിസ്തുവാണ് അല്ലെങ്കിൽ ക്രിസ്തുവിനുള്ളതാണ്. അപ്പോ വരുവാനുള്ള ക്രിസ്തു, ആ ക്രിസ്തുവിന്റെ നിഴലായിരുന്നു ഈ വന്ന ന്യായപ്രമാണവും കാര്യങ്ങളൊക്കെ. അതൊക്കെ പാപിക്കുള്ളതാ. എന്നാൽ യേശു ക്രിസ്തു വന്ന് കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ നമ്മളുടെ അകൃത്യം ചുമന്നിട്ട് ഇതാ നമ്മളെ പുതിയ സൃഷ്ടികളാക്കി നീതിമാന്മാരാക്കി മാറ്റി. ആ നീതിമാൻ, ആ പുതിയ സൃഷ്ടിക്ക് ന്യായപ്രമാണം ആവശ്യമേയില്ല. പുതിയ സൃഷ്ടിക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രമാണവും, ഉൽപ്പത്തിയിൽ സംഭവിച്ച, വീഴ്ചയ്ക്ക് മുമ്പ് സംഭവിച്ച ആത്മാവിന്റെ പ്രമാണം, യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് ഉപയോഗിച്ച ആത്മാവിന്റെ പ്രമാണം, ആ ആത്മാവിന്റെ പ്രമാണത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവം പറയും. അതാണ് നമ്മുടെ നമുക്കുള്ള കൽപ്പന. അതനുസരിച്ച് നമ്മൾ അങ്ങ് പ്രവർത്തിച്ചാൽ മാത്രം മതി. ആദം അത് ലംഘിച്ചു. ആദത്തോട് ദൈവം പറഞ്ഞു കൊടുത്തു, നന്മ തിന്മകളെ കുറിച്ച് അറിഞ്ഞ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. എന്നാൽ പുറത്തുനിന്ന് ഇതാ വേറൊരു സന്ദേശം കൂടി വന്നു. ആ പുറത്തുനിന്ന് വന്ന ആ പിശാചിന്റെ സന്ദേശം ഹവ്വയിലൂടെ വന്നപ്പോൾ, അതനുസരിക്കാൻ ആദം ഇടയായപ്പോഴാണ് ദൈവം പറയുകയാണ്, ഇതാ ഞാൻ നിന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് തന്ന ഹവ്വയും നിന്നോട് പറഞ്ഞു, നീ എന്റെ വാക്കിനുപരി. അതാണ് ആത്മാവിന്റെ നിയമം. ഇതാ ലോകത്തെന്ന് കേട്ട പിശാചിന്റെ ആ വാക്കുകൾ, ഹവ്വയിലൂടെ അനുസരിച്ച് അവളുടെ വാക്ക് കേട്ടനുസരിച്ചത് മൂലം ഭൂമി, അതാണ് ആലത്തിന്റെ കുടുംബം, ശപിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവം വെച്ച വ്യവസ്ഥയെ നമ്മൾ തലതിരിക്കരുത്. തലതിരിച്ചാൽ അത് ശാപത്തിന്റെ, പിശാചിന് നമ്മൾ അവസരം കൊടുക്കുവാനായിട്ട് ഇടയാകും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, സിസ്റ്റർ നമ്പർ 2 നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി. സിസ്റ്റർ നമ്പർ 1, ഇതാ സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ ഉള്ളിൽ സംസാരിക്കുന്നു. അത് മനുഷ്യന്റെ ഹൃദയത്തിൽ ഡിവൈൻ റെവലേഷനായിട്ട് വെളിപ്പെടുന്നു. മനുഷ്യൻ ദൈവം കൊടുത്ത വാഗുണ്ട്, കൈകൊണ്ട്, കാലുകൊണ്ട് എല്ലാം അത് ഭൂമിയിൽ വിളിച്ചു പറയുന്നു, നിവൃത്തിയാക്കുന്നു. അതാണ് ഗോഡ് സിസ്റ്റം. എന്നാൽ അതിൽ നിന്ന് വീണുപോയ മനുഷ്യർക്ക് ഇതാ ഓൾഡ് സിസ്റ്റം, ന്യായപ്രമാണം, പഴയ നിയമം നമ്മൾ പറയുന്നത് പോലെ ആ ന്യായ പ്രമാണത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. ന്യായപ്രമാണം ആർക്കാണ്? നീതിമാന് അല്ല, അത് പാപിക്കാണ്. നമ്മൾ ഉള്ളിൽ അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതാ ആ മനുഷ്യനെ ഡിസിപ്ലിൻ ചെയ്യുവാൻ നാം അത് ഉപയോഗിച്ചാൽ, അത് ന്യായോചിതമായി ഉപയോഗിച്ചാൽ നമുക്ക് നല്ലത്. അപ്പോൾ തന്നെ ആത്മാവിൻ്റെ നിയമം ആർക്കാണ്? ആത്മാവിന്റെ നിയമം നീതിമാനാണ്. നീതിമാൻ എന്തിനു വേണ്ടിയാണ്? ദൈവ ഇഷ്ടം ചെയ്യാനാണ്. അപ്പോൾ ആത്മാവിന്റെ നിയമം ദൈവ ഇഷ്ടം ചെയ്യാനും മോശയിലൂടെ കൊടുത്ത ന്യായ പ്രമാണം പാപികൾക്കും വേണ്ടിയാണെന്നുള്ള ഒരു വ്യക്തത സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയല്ലോ. എന്നിട്ട് ഇത് മനസ്സിലാക്കി ഇതിനെ ന്യായോചിതമായി ഉപയോഗിക്കുക. ആത്മാവിന്റെ നിയമം പുതിയ സൃഷ്ടിക്ക് നീതിമാന്, ന്യായ പ്രമാണം പഴയ സൃഷ്ടിക്ക് പാപിക്ക് എന്ന് മനസ്സിലാക്കി നമുക്ക് ഉപയോഗിക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഹോളി ഗോഡ്, അങ്ങ് തന്ന അതുല്യമായ ചിന്തയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മൂന്ന് സിസ്റ്റങ്ങളിൽ രണ്ട് സിസ്റ്റത്തെ കുറിച്ച് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. ഒന്ന് ഗോഡ് സിസ്റ്റം, ഉൽപ്പത്തിയിലുണ്ടായ ആത്മാവിന്റെ നിയമം, ആദം വീഴ്ചയ്ക്ക് മുമ്പ് ജീവിച്ചിരുന്ന നിയമം. രണ്ട്, വീഴ്ചയ്ക്ക് ശേഷം ഹൃദയം നിറയെ അകൃത്യം നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ, അവന്റെ ചുറ്റും ഒരണ കെട്ടിയതുപോലെ ദൈവം അങ്ങ് ന്യായപ്രമാണം കൊടുത്തു, മനുഷ്യൻ വീണ്ടും പാപത്തിലേക്ക് വഴുതി വീഴാതിരുപ്പാൻ. അത് പാപിക്കാണെന്ന് അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതൊരു ശിശുപാലകനാണ് എന്ന്, കർത്താവ് യേശു വരുന്നത് വരെ അതിന്റെ ആവശ്യമുള്ള എന്ന്, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം, സ്നാപക യോഹനന്മാരെ അന്ന് മുതൽ ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങി, ആത്മാവിന്റെ നിയമത്തിൽ ജീവിക്കുന്നത് പ്രസംഗിച്ചു തുടങ്ങി എന്നങ്ങ് പറഞ്ഞു തന്നതിനായി നന്ദി. ഇതിൽ മനസ്സിലാക്കി ജീവിപ്പാൻ, ന്യായോചിതമായി ഉപയോഗിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരുടെ സകല ആവശ്യങ്ങളുടെ മേലും അങ്ങ് മഞ്ഞും മഴയും അയക്കണം. സകല മേഖലയിലും ഈ മകളുടെ അനുഗ്രഹമായി തീരുവാൻ അങ്ങ് സഹായിക്കണം. അത്ഭുതകരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയരെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, കർത്താവോട് ചേർന്ന് നടക്കാം. പ്രൈസ് ദ ലോർഡ്.